ആരാധന മഹത്വം. നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് ഏറ്റ സ്നാനത്തെയും കർത്താവ് കുടിച്ച പാനപാത്രത്തെയും പറ്റി നമ്മൾ ചിന്തിക്കുകയായിരുന്നു. കർത്താവിന്റെ ബാപ്റ്റിസവും കർത്താവിന്റെ പാനപാത്രവും തമ്മിൽ റിലേറ്റഡ് ആണ്. നമ്മളതിന്റെ അർത്ഥം മനസ്സിലാക്കി. യേശുക്രിസ്തു ക്രൂശിലേറ്റ സ്നാനവും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉടനീളമുള്ള കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്, എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നുള്ള കർത്താവിന്റെ ആറ്റിറ്റ്യൂഡുമാണ് ആ രണ്ട് കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ നമുക്കതിനോടുള്ള പാർട്ടിസിപ്പേഷൻ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ കർത്താവിനോടുകൂടി ചേരുകയും നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെടുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും അതോടുകൂടി നമ്മൾ ദൈവ ശരീരത്തിന്റെ ഭാഗമായി തീരുകയും കർത്താവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുകയും ആ ശരീരത്തിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ അങ്ങനെ നമ്മൾ കർത്താവിന്റെ പാനപാത്രത്തിൽ പങ്കാളികളായി തീരുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഓർഡിനൻസാണ് അല്ലെങ്കിൽ ചടങ്ങുകളാണ് ജലസ്നാനവും കർത്തൃമേശയും. ഇത് മൂന്ന് കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പല വാക്യങ്ങളും പറയുന്നത് ജലസ്നാനത്തിനെ പറ്റിയല്ല, പലപ്പോഴും പറയുന്നത് അത് കർത്താവിനോടുകൂടി ചേരുന്ന നമ്മുടെ ആത്മസ്നാനത്തിനെയാണ്, അതിന്റെ റെപ്രസെന്റേഷനാണ് ജലസ്നാനം. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ രണ്ട് ക്രൂശുകളെ പറ്റി കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ ജീവിതം ഉടനീളം ഈ ഭൂമിയിൽ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതായിരുന്നു. ആ ജീവിതം കർത്താവ് ക്രൂശിൽ അവസാനിപ്പിക്കുകയാണ്. ഫിസിക്കലായിട്ടുള്ള ക്രൂശിൽ കർത്താവ് തന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ രണ്ട് ക്രൂശുണ്ട്, എന്നാൽ അത് ഇതിന്റെ റിവേഴ്സാണ്. ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ജീവിതം ആരംഭിക്കുകയാണ്. അതിനുശേഷം തുടർച്ചയായി അവൻ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. ഇത് രണ്ടും റിലേറ്റഡ് ആണ്. ഇത് രണ്ടുമാണ് സത്യത്തിൽ നമ്മൾ രണ്ട് ഓർഡിനൻസായിട്ട് പ്രഖ്യാപിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. ഒന്ന് ജലസ്നാനത്തിൽ കൂടിയും ഒന്ന് കർത്തൃമേശയിൽ കൂടിയും. ഇങ്ങനെ കർത്തൃമേശ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് പലർക്കും അറിയില്ല, പലരും അത് പഠിപ്പിക്കാറുമില്ല, പലരും അതിനെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാറില്ല. പക്ഷേ വ്യക്തമായി യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലാകാതെ നമ്മൾ ചടങ്ങുകൾ ചെയ്യുമ്പോൾ ആ ചടങ്ങുകൾ അർത്ഥമില്ലാത്ത ചടങ്ങുകളായിത്തീരുന്നു. അത് സ്നാനമാണെങ്കിലും കർത്തൃമേശയാണെങ്കിലും രണ്ടിനും സ്പിരിച്വൽ മീനിങ് ഉള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആ വിശ്വാസി തന്റെ ജീവിതം ക്രൂശിൽ ആരംഭിക്കുകയാണ്. അവൻ പാപിയാണ് എന്ന് മനസ്സിലാക്കുകയും അവൻ മാനസാന്തരപ്പെടുകയും യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് അവൻ ചേരുകയും ചെയ്യുമ്പോൾ അവന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടി യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുന്നു. ആ ക്രൂശിൽ നിന്ന് അവന്റെ ജീവിതം തുടരുന്നു. തുടർച്ചയായി അവൻ ക്രൂശെടുത്തുകൊണ്ട് ഓരോ ദിവസവും എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനെ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജലസ്നാനം ഒരിക്കലായി കർത്തൃമേശ തുടർച്ചയായും ചെയ്യുന്നത്. കാരണം ഒന്ന് ഒരിക്കലായും എന്നേക്കുമായി നടന്നതും, രണ്ടാമത്തേത് തുടർച്ചയായും എന്നേക്കുമായി തുടർച്ചയായി നടക്കേണ്ട കാര്യവുമാണ്. ഇത് രണ്ടും നമ്മൾ ഓർഡിനൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ആ റിയൽ അർത്ഥത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ അത് രണ്ടും ചെയ്യുന്ന ആൾക്കാർക്ക് അത് വലിയ ശക്തിയാണ്, അത് രണ്ടും ചെയ്യുന്ന ആൾക്കാർക്ക് അത് ബലമാണ്. എന്നാൽ അർത്ഥമില്ലാതെ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളും അർത്ഥമില്ലാത്തതാണ്. ഞാൻ പറഞ്ഞു ഇത് രണ്ടും റിലേറ്റഡ് ആണ്. ഇതിൽ ഒന്നിനെ ഒഴിവാക്കി മറ്റേതിനെ സ്വീകരിക്കാനൊക്കെയില്ല, ഒന്നിനെ നമുക്ക് തള്ളിക്കളയാനൊക്കെയില്ല. ഇത് രണ്ടും കർത്താവ് പറയുമ്പോഴും എപ്പോഴും ഒരുമിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ പാനപാത്രവും കർത്താവിന്റെ സ്നാനവും കർത്താവ് ഒരുമിച്ചിട്ടാണ് പറയുന്നത്. ഇത് രണ്ടിലും പാർട്ടേക്ക് ചെയ്യണപ്പെടണമെന്നാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ആവശ്യപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും കർത്താവ് ഈ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ അത് ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കർത്താവ് അത് പറയുന്നത്. വാക്യം വായിക്കുമ്പോൾ ഒന്ന് മൈക്കിൽ കൂടെ വായിക്കണേ.
യേശുദാൻ എരിശിലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും?
ഓക്കെ, നമുക്ക് ഈ വാക്യം പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് എപ്പോഴും തുടർച്ചയായിട്ട് പറയുന്നത്. ഒന്ന്, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിനെ പറ്റി ഇവർക്കൊരു വെളിപാടുണ്ടാവണം, ഇല്ലെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിൽ എന്താണ് സാധിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി. അന്ന് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല, എന്നാൽ അന്ന് മുതൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, ഞാൻ ക്രൂശിൽ മരിക്കാനായിട്ട് പോകുന്നു, ക്രൂശിൽ മരിച്ച് കർത്താവ് ക്രൂശിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ചിട്ട് അവരെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് കർത്താവ് അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന രണ്ടാമത്തെ കാര്യം 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പിന്നെ യേശു ശിഷ്യന്മാരോട്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ ഒരുമിച്ചാൽ, യേശു ക്രിസ്തുവിനോട് കൂടി മരിച്ചു, യേശു ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റു, അതോടുകൂടി ഒരു യാത്ര തുടങ്ങുകയാണ്. അതായത് ആ യാത്ര തുടങ്ങുമ്പോൾ അവനെ ഫോളോ ചെയ്യണമെങ്കിൽ, സ്നാനത്തിൽ കൂടി തുടങ്ങുന്ന ആ യാത്ര കർത്താവിനെ ഫോളോ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. രണ്ടാമത് ആ ക്രൂശിന്റെ രണ്ടാമത്തെ പ്രവൃത്തി അവിടെ വെച്ച് തുടങ്ങുകയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ ക്രൂശാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ എന്നെ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്നിട്ട് ആ ക്രൂശ് എന്താണ്, മുമ്പോട്ട് പോകുമ്പോഴുള്ള ക്രൂശ് എന്താണ് എന്നുള്ളത് യേശു ക്രിസ്തു തന്നെ അവിടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? ആരെങ്കിലും തന്റെ ജീവനെ, തന്റെ സോളിഷ് ലൈഫിനെ, തന്റെ ഇഷ്ടങ്ങളെ, തന്റെ പ്ലാനുകളെയും പദ്ധതികളെയും പ്രിസർവ് ചെയ്തുകൊണ്ട്, അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ട്, അതിനെ വിട്ടുകളയാതെ, തന്റെ ജീവനെ വിട്ടുകളയാതെ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവൻ തന്റെ ജീവനെ കളയും. എന്നിട്ട് പറയാണ്, ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ, ക്രൂശെടുക്കുമ്പോൾ തന്റെ ഇഷ്ടം മാറ്റിവെച്ച് കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് തിരിഞ്ഞ്, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവൻ അതിനെ നിത്യജീവനായി പ്രിസേർവ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ലൈഫിനെ നഷ്ടപ്പെടുത്തി, ഇത് രക്ഷിക്കപ്പെട്ടവരുടെ പറയുന്നതെന്ന് ആർക്കും അറിയില്ല, കാരണം കോണ്ടെക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ ഫോളോ ചെയ്യുന്നവരത്താണ് ഇത് പറയുന്നത്, മുമ്പോട്ട് പോകുന്നവരത്താണ് പറയുന്നത്. അവൻ തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ രണ്ട് കാര്യങ്ങളാണ്, എന്നാലും ഞാൻ പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങൾ ഇന്റർ റിലേറ്റഡ് ആണ്. ഇതാണ് സുവിശേഷത്തിന്റെ മെസ്സേജ്. ഈ മെസ്സേജ് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒക്കുകയില്ല. ഈ മെസ്സേജ് ഒഴിവാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. പക്ഷെ ദൈവം ഇതിനെ വേർപിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് രണ്ടും തുടർച്ചയായിട്ട് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റി നമ്മൾ ചോദിച്ചു, നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഈ ഭൂമിയിലുള്ള എല്ലാ വീണ മനുഷ്യരിൽ നിന്നും യേശു ക്രിസ്തു വ്യത്യസ്തനായിരുന്നു. ഞാനത് പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതാണ്, വീണ്ടും ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവിന് നമ്മളുടെ പോലെ ഒരു പാപ ഹൃദയമില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഒരു പഴയ മനുഷ്യനില്ലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ നിന്ന് ഒരു പാപത്തിന്റെ നേച്ചറോ പാപത്തിന്റെ ഹൃദയവുമോ ഇല്ലായിരുന്നു. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതാണ്. അവൻ ദൈവത്തിന്റെ വിശുദ്ധ പ്രതിയായിരുന്നു. യേശു ക്രിസ്തുവിന് ഇല്ലാതിരുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അവനൊരു പാപ ഹൃദയമില്ലായിരുന്നു. രണ്ടാമത്, യേശു ക്രിസ്തുവിനൊരു കറപ്റ്റഡ് സോൾ ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ പാപജഡം, ഇല്ലെങ്കിൽ ജഡം എന്ന് നമ്മൾ പറയുന്ന ആ കറപ്റ്റഡ് സോൾ യേശു ക്രിസ്തുവിനില്ലായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന, ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിനും ഒരു സോൾ ഉണ്ടായിരുന്നു, യേശുക്രിസ്തുവിനും ഒരു ദേഹി ഉണ്ടായിരുന്നു, യേശുക്രിസ്തുവിന്റെ ഫിസിക്കൽ ലൈഫ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് മൈൻഡ്, ഇമോഷൻ ആൻഡ് വിൽ എല്ലാം ചേർന്ന ഒരു മനുഷ്യനായിരുന്നു, പൂർണ്ണനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് നമ്മളെ പോലെ തന്നെ ഉള്ളൊരു ശരീരമുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ പിതാവായ ദൈവം വസിക്കുകയും യേശുക്രിസ്തുവിന്റെ മനസ്സും ചിന്തകളും പ്ലാനുകളും എല്ലാം കർത്താവിന് സമർപ്പിക്കുകയും അങ്ങനെ യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനൊരു ക്രൂശ് ഉണ്ടായിരുന്നു. ആ ക്രൂശ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ യേശുക്രിസ്തു വഹിച്ച ക്രൂശ് അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ.
ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും.
അടുത്ത വാക്യം,
എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട്, ഞാൻ അല്ല എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു.
രണ്ട് കാര്യം എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവോടെ പറയുന്നുണ്ട്. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് വായിച്ചു, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം.
ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് സ്വയമായിട്ടൊന്നും ചെയ്യാതെ
പിതാവിനെ ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും, ഐ ഡു നത്തിങ് ഓൺ മൈ ഓൺ ഇനിഷ്യേറ്റീവ് എന്നാണ് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സ്വന്തം ഇഷ്ടത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. യേശുക്രിസ്തു തുടർച്ചയായിട്ട് ഇത് വിശദീകരിക്കുന്നുണ്ട്. ആ വാക്യങ്ങളെല്ലാം എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. യേശുക്രിസ്തു തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവസാനമാണ് ക്രൂശിൽ യേശുക്രിസ്തു പിതാവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ പാനപാത്രം ഏറ്റെടുക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ തുടർച്ചയായിട്ടുള്ള ക്രൂശ് എന്താണെന്ന് അവിടെ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ സ്വയമായി ഒന്നും ചെയ്യാതെ, ഐ ഡു നത്തിങ് ഓൺ മൈ ഇനിഷ്യേറ്റീവ്. 29-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഐ ഓൾവേസ് ഡു ദ തിങ്സ് ദാറ്റ് ആർ പ്ലീസിങ് ടു ഹിം. മലയാളത്തിൽ എങ്ങനെയാണ്? ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമായത് ചെയ്യുന്നതുകൊണ്ട്. എല്ലായ്പ്പോഴും യേശുക്രിസ്തു ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക, ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. എല്ലായ്പ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? യേശുക്രിസ്തു എന്താണ് ചെയ്യാതിരുന്നത് എന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ ഓപ്പോസിറ്റ് റോമാലേഖനം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു എന്ത് ചെയ്തില്ല എന്നുള്ളത് പറയുന്നു.
നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു.
അടുത്ത വാക്യം, എന്നാൽ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ആക്ച്വലി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഹി ഡിഡ് നോട്ട് പ്ലീസ് ഹിംസെൽഫ് എന്നാണ്. ഇല്ല, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു തന്നെ തന്നെ പ്രസാദിപ്പിച്ചില്ല. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചേർന്ന് ചിന്തിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒന്ന്, യേശു ക്രിസ്തു എല്ലായ്പ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ചു. യേശുക്രിസ്തു ഒരിക്കൽ പോലും തന്നെ പ്രസാദിപ്പിച്ചില്ല. ഇതാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ക്രൂശ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിൽ ക്രൂശിൽ മരിക്കുന്നത് വരെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രിൻസിപ്പിൾ ഇതായിരുന്നു, തന്നെ തന്നെ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ, പിതാവായ ദൈവത്തെ തുടർച്ചയായി പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു. വേറെ പറഞ്ഞാൽ യേശുക്രിസ്തു തന്റെ ഇനിഷ്യേറ്റീവ്, തന്റെ പ്ലാൻ അനുസരിച്ച്, തന്റെ പദ്ധതികളനുസരിച്ച്, തന്റെ മനസ്സിൽ തോന്നുന്നതനുസരിച്ച് ഒന്നും ചെയ്തില്ല. ഇതിന്റെ അവസാനം, ഇതിന്റെ എൻഡിൽ യേശുക്രിസ്തു ക്രൂശിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ എബ്രായ ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു.
ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം.
ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം.
ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നു എങ്കിൽ
നിത്യാത്മാവിനാൽ ദൈവത്തിന്
തന്നെത്താൻ
നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഞാൻ അന്നേരം പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവത്തെ പൂർണ്ണമായിട്ടും പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രൂശെടുത്തുകൊണ്ട് തന്റെ ഇനിഷ്യേറ്റീവ് ചെയ്യാതെ തനിക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ച് തന്നെ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ പ്രസാദപരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് അന്വേഷിച്ച് വ്യക്തമായി കണ്ട് അത് ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. അതിന്റെ അവസാനം തന്നെത്താൻ നിഷ്കളങ്കയാഗമായി യേശു ക്രിസ്തു കുറിച്ചിൽ തന്നെ തന്നെ അർപ്പിച്ചു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിഷ്കളങ്കനായി പാപമില്ലാത്തവനായി വന്നതിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി വന്നതിന്റെ ഉദ്ദേശം പാപമില്ലാത്ത യാഗമായി തന്നെ തന്നെ അർപ്പിക്കാനായിട്ടായിരുന്നു. ആ പാപമില്ലാത്ത യാഗമായി തന്നെ തന്നെ അർപ്പിക്കണമെങ്കിൽ യേശു ക്രിസ്തു തന്നെ പ്രസാദിപ്പിക്കാതെ പിതാവിനെ തുടർച്ചയായി പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണമായിരുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് ക്രൂശെടുത്തുകൊണ്ട് തന്നെ കർത്താവിനെ പിതാവിനെ അനുഗമിക്കണമായിരുന്നു. ആ ക്രൂശെടുത്തുകൊണ്ട് അനുഗമിച്ചതിന്റെ അവസാനം യേശു ക്രിസ്തു തന്നെ തന്നെ നിഷ്കളങ്കയാഗമായി ക്രൂശിൽ അർപ്പിക്കുകയാണ്. അവിടെ വെച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം അതിന്റെ ഫുൾ സ്റ്റോപ്പിൽ കർത്താവ് പറയാണ് സകലവും നിവൃത്തിയാവും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ എവറിത്തിങ് ഈസ് അക്കംപ്ലിഷ്. യേശു ക്രിസ്തു അവിടെ വെച്ച് തന്നെ തന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതം ആ ക്രൂശിലാണ് തുടങ്ങുന്നത്. ഒരു വ്യക്തി, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ, യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും യേശു ഞാനൊരു പാപിയാണെന്നും മനസ്സിലാക്കി കർത്താവെങ്കിലേക്ക് തന്റെ ജീവനെ അർപ്പിക്കുമ്പോൾ, തന്റെ ജീവിതത്തെ കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ ആ ജീവനെ കർത്താവ് എടുത്തിട്ട് അവന് കർത്താവിന്റെ ജീവനെ അവൻ കൊടുക്കുകയാണ്. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഉണ്ട്, ഒരു സ്പിരിച്വൽ എക്സ്ചേഞ്ച് ഉണ്ട്. കുരുതിലേഖനത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. നമ്മുടെ പാപം യേശു ക്രിസ്തു ഏറ്റെടുക്കുകയും കർത്താവിന്റെ നീതി നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് തരികയും ചെയ്യുമായിരുന്നു. ഇതാണ് ക്രൂശിൽ നടക്കുന്നത്. ഞാൻ ഇന്ന് രാവിലത്തെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ കുട്ടികളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് ക്രൂശിൽ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് യേശു ക്രിസ്തുവിന്റെ നീതി വസ്ത്രം റിസീവ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് അവർ എക്സ്ചേഞ്ചിന് ആൾക്കാർ മടിക്കുന്നതെന്ന് അറിയാമോ? അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ വസ്ത്രം നല്ലതാണെന്നുള്ളതുകൊണ്ട്, തങ്ങളുടെ ജീവിതം ഓക്കെയാണ്, ഞങ്ങളുടെ ഈ ഭൂമിയിലെ എന്റെ പ്ലാനുകളും എന്റെ പദ്ധതികളും അനുസരിച്ചിട്ടുള്ള എന്റെ ഈ ജീവിതം ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നവരാണ് കർത്താവിന് ജീവിതം എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാത്തത്. ഞാനിന്ന് രാവിലെ പറയായിരുന്നു, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ചേഞ്ച് ലൈഫ് ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ലൈഫ്. ഒരു ചേഞ്ച് വന്ന ആൾക്കാരല്ല യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച വ്യക്തികൾ. പലരും നമ്മൾ ചിന്തിക്കുന്നത് പഴയ ജീവിതത്തിൽ നിന്ന് കുറേയൊക്കെ ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥമുള്ള മാനസാന്തരം എന്നാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 10 കള്ളം പറയുമായിരുന്നു, ഞാനിപ്പം കുറേയൊക്കെ നന്നായി, ഇപ്പം ഞാൻ 2 കള്ളം വല്ലപ്പോഴേ കള്ളം പറയത്തുള്ളൂ അല്ലേ. എന്നിട്ട് ഞാൻ ചേഞ്ച് ആയി, അന്നേരം ചില ആൾക്കാരുമായിരിക്കും ഓക്കെ നന്നായിട്ട് വ്യത്യാസപ്പെട്ടു. ഞാൻ ഭാര്യയെ അടിക്കുമായിരുന്നു, ഇപ്പൊ ഞാൻ ഭാര്യ എടുത്ത് ദേഷ്യപ്പെടുത്തതേ ഉള്ളൂ. ഒരു ചേഞ്ച് ആയി അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്റെ വായിൽ നിന്ന് ഞാൻ ചീത്ത പറയുമായിരുന്നെങ്കിൽ ഇപ്പം അതിനെയൊക്കെ കുറെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ചേഞ്ച് ലൈഫ്. ആൾക്കാർ ഇത് യഥാർത്ഥ, വീണ്ടും തന്നെ അറിയാത്ത ആൾക്കാർ ഇത് യഥാർത്ഥത്തിലുള്ള മാനസാന്തരമാണെന്ന് ചിന്തിക്കുകയും ചെയ്യും. എന്നാൽ എക്സ്ചേഞ്ച് ലൈഫ് എന്ന് പറയുന്നതല്ല. ഞാൻ മനസ്സിലാക്കുകയാണ് എന്റെ ഈ കാര്യങ്ങളൊന്നും കർത്താവിന്റെ സന്നിധിയിൽ വിലപ്പെട്ടതല്ല, ഇതെല്ലാം കറപുരണ്ട തുണിയാണ്, ഞാൻ പാപിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കർത്താവിന്റെ ക്രൂശിലേക്ക് ചെല്ലുകയും ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറയുകയും കർത്താവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ്. ആ എക്സ്ചേഞ്ച് ആണ് നമ്മൾ റോമാലേഖനം 6 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുകയാണ്,
നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം,
പാപത്തിന്റെ പവറിന്, പാപത്തിന്റെ ശക്തിക്ക്, പാപത്തിന്റെ ശരീരത്തിന്, ഇല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പാപത്തിന്റെ ആ പ്രിൻസിപ്പിളിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്ത് സംഭവിക്കുന്നു അറിയാമോ? ഒരു വ്യക്തി യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനത്തിൽ അവരുടെ പാപത്തിന്റെ യോക്ക് അവിടെ വെച്ച് ഓടിയുകയാണ്. അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പാപത്തിന്റെ ശക്തി അതോടുകൂടി കട്ട് ചെയ്ത് മാറ്റപ്പെടുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാൻ 8:32 പറഞ്ഞത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. എന്തായിരുന്നു പാപത്തിന്റെ യോക്ക്? അതിന് രണ്ട് വാക്യം കഴിയുമ്പോൾ യേശുക്രിസ്തു പറയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നു. ഒരുവൻ പാപം ചെയ്യുമ്പോൾ അവൻ പാപത്തിന്റെ അടിമയാണ്. പാപമാണ് അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പാപം പിശാച് പറയുന്നതായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ പ്രവൃത്തികളെല്ലാം പിശാച് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? അവന്റെ പാപത്തിന്റെ യോക്ക് അവിടെ വെച്ച് ഒടിയുകയാണ്. പാപത്തിന്റെ ശക്തി അവനിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അവന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുകയാണ്. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുക എന്ന് മാത്രമല്ല, ഇൻ എക്സ്ചേഞ്ച് യേശുക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയിൽ വന്നിട്ട് അവൻ പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുക. ഇതാണ് വീണ്ടും ജനനത്തിൽ നടക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് തീരുന്നില്ല കാര്യങ്ങൾ. ആ പാപത്തിന്റെ യോക്ക് ഒടിഞ്ഞു മാറ്റപ്പെട്ടത്, പിശാചിന്റെ പിടിയിൽ നിന്ന് സ്വാതന്ത്ര്യമായ മനുഷ്യന്റെ മുകളിൽ കർത്താവ് അടുത്ത ഒരു യോക്ക് വെക്കുന്നുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ അതിന് തുടർച്ചയായിട്ടുള്ള യോക്ക്. ആ കാര്യമാണ് രണ്ടാമത് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നടന്ന കാര്യമാണെങ്കിൽ, ഒരു വ്യക്തി അത് വിശ്വാസത്താൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ, ഒരു വ്യക്തിയുടെ വീണ്ടും ജനനത്തിൽ നടക്കുന്ന കാര്യമാണ് എങ്കിൽ, കർത്താവ് തുടർച്ചയായിട്ട് പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് തന്റെ നുഖമേറ്റ് തന്നോടുകൂടെ പഠിക്കാനായിട്ട് പറയുന്നത്. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോവാം. മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ രണ്ടാമത്തെ കാര്യം, മത്തായി 16:16 28-29 വാക്യം വീണ്ടും വായിക്കും.
മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോൾ,
സുവിശേഷം 16:16:24-25 വാക്യം,
പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ.
അവിടെ രണ്ടാമത്തെ ഒരു കാര്യം കർത്താവ് പറയുന്നു, ഒന്ന്, പിശാചിന്റെ യോക്ക് അവനിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടു. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് ചെയ്യുന്ന വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവൻ വീണ്ടും ജനിക്കുന്നു. അവിടെ വെച്ച് എന്ത് സംഭവിക്കുന്ന അറിയാമോ? കർത്താവിന്റെ യോക്ക് എടുത്ത് അവന്റെ മുകളിലേക്ക് വെക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ക്രൂശിൽ വെച്ച് ഒരു കാര്യം ഡിസ്ട്രോയിഡായി. എന്താണെന്ന് അറിയാമോ ഡിസ്ട്രോയിഡ് ആയത്? നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ആ പാപഹൃദയം ദൈവം ഏറ്റെടുത്തു, യേശുക്രിസ്തു ഏറ്റെടുത്ത് നമ്മൾ നീക്കി. എന്നാൽ നമ്മൾ നിലനിൽക്കുന്ന രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിൽ നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്, കറപ്റ്റഡായി ഈ ലോകത്തിന്റെ ചിന്താധിഗതികളാൽ, ഈ ലോകത്താൽ നിയന്ത്രിക്കപ്പെട്ട, ഈ ലോകത്തിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഈ ലോകത്തിന്റെ പ്രയോറിറ്റിയിൽ ചിന്തിക്കുന്ന, ഈ ലൗകികമായ കാര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട ജഡം എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുകയാണ്. ഇത് കറപ്റ്റഡാണ്. ഈ കറപ്റ്റഡായിട്ടുള്ള ഈ സോളിനെ കർത്താവ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അറിയാമോ? അതിനെ റിന്യൂ ചെയ്ത് കർത്താവിന്റെ സ്വരൂപത്തിലേക്കാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പാപത്തിൽ കൂടി ഒരു മനുഷ്യനിൽ കടന്ന ആ കാര്യത്തെ, എക്സ്ട്രാ ആയി മനുഷ്യനിലേക്ക് വന്ന ആ പാപത്തെ, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ ക്രൂശിൽ വെച്ച് യേശുക്രിസ്തു നശിപ്പിക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ സോളിനെ ദൈവം നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്താ ആഗ്രഹിക്കുന്ന അറിയാമോ? അതിനെ ദൈവഹിതപ്രകാരമായി രൂപാന്തരപ്പെടുത്തിയെടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ക്രൂശ് എടുത്തുകൊണ്ട് രണ്ടാമത് കർത്താവ് പറഞ്ഞിരിക്കുന്ന കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇതിനെയാണ് ബൈബിൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. മലയാളത്തിൽ ആ ട്രാൻസ്ലേഷൻ കറക്റ്റ് അല്ല. വർക്കിംഗ് ഔട്ട് ഹിസ് ഓൺ സാൽവേഷൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ആ വാക്യത്തിലേക്ക് പോവാം. ഫിലിപ്പി ലേഖനം അതിന്റെ 2:5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, തുടർച്ചയായി ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഞാൻ ഈ പറയുന്നത് സുവിശേഷത്തിൽ ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ്. ഇത് എല്ലായിടത്തും പറയുന്നുണ്ട് പല രീതിയിൽ.
ക്രിസ്ത്യൻ
2:5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. വായിച്ചോ.
ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
അവിടെ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യു. യേശുക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്, യേശുക്രിസ്തുവിന്റെ ഭാവം തുടർച്ചയായി ഉണ്ടാവേണ്ട ഒരു ഭാവമുണ്ട്. എന്താണ് യേശുക്രിസ്തുവിന്റെ ഭാവം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു അത്? രണ്ട് വാക്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഒന്ന്, യേശുക്രിസ്തു എല്ലായ്പ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ചു. യേശുക്രിസ്തു എല്ലായ്പ്പോഴും തന്നെ തന്നെ പ്രസാദിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സ്വന്തം ഇഷ്ടം ഒരിക്കൽ പോലും ചെയ്തില്ല. ഒരിക്കൽ പോലും. അത് പാപമാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. യേശുക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു. യേശുക്രിസ്തുവിന് സ്വന്തം ഇഷ്ടം ചെയ്യാമായിരുന്നു. എങ്കിൽ പോലും അത് യേശുക്രിസ്തു താഴ്ത്തി വെച്ചിട്ട് പിതാവിനോട് ചോദിച്ച് പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ചെയ്തു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് ഇതേ കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരടുത്ത്, വീണ്ടും ജനിച്ചവരടുത്ത് പറയാണ്, ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ്. ഈ ഒരു ഭാവം തന്നെ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോ, അവിടെ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് പറയാണ് എന്താണ് യേശു ക്രിസ്തുവിന്റെ ഭാവം, എന്തായിരുന്നു യേശു ക്രിസ്തു ചെയ്തത്. എന്നിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൗലോസ് ചുരുക്കി പറയുകയാണ്.
അവൻ
ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? തന്നെത്താൻ താഴ്ത്തി. ഹി ടുക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഹംബ്ലിംഗ് ഹിംസെൽഫ് ഫ്രം ദ ഹെവൻ. ആ തന്നെത്താൻ താഴ്ത്താനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോൾ മുതൽ, ഇല്ലെങ്കിൽ മനുഷ്യരൂപം എടുത്തപ്പോൾ മുതൽ കർത്താവിന് എന്തുണ്ടായിരുന്നു അറിയാമോ? കർത്താവിന് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. കർത്താവിനൊരു ഫ്രീ വില്ലുണ്ടായിരുന്നു. എന്ത് ചെയ്തു എന്നറിയാമോ? കർത്താവ് ആ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തപ്പോൾ മുതൽ ഒരു ക്രൂസ് എടുത്തുകൊണ്ടാണ് അതിന്റെ ജീവിതം തുടങ്ങുന്നത്. ആ ക്രൂസ് എടുത്തത് എന്താണ് എന്നുള്ളതാണ് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ പൗലോസ് വിശദീകരിക്കുന്നത്. അവിടെ പറയുകയാണ്, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു. ഞാൻ എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? യേശുക്രിസ്തു ആദ്യത്തെ സ്റ്റെപ്പ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എടുത്തപ്പോൾ യേശുക്രിസ്തു ഒരു ദേഹവും ദേഹിയും മനുഷ്യാത്മാവുമുള്ള ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവിന് പാപമില്ലായിരുന്നു, കർത്താവിന് കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ദേഹിയുമില്ലായിരുന്നു. എന്നാൽ കർത്താവിന് ഒരു ഫ്രീ വില്ലുണ്ടായിരുന്നു. അതിനെ തന്നെത്താൻ താഴ്ത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഹംബിൾഡ് ഹിംസെൽഫ്. ഇറ്റ് വാസ് എ വോളണ്ടറി ചോയ്സ്. തന്നെത്താൻ താഴ്ത്തി ഓരോ സ്റ്റെപ്പിലും ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ സ്റ്റെപ്പിലും അനുസരണമുള്ളവനായി തീരുന്നു. ആ അനുസരണം എവിടെ എൻഡ് ചെയ്തു എന്ന് പറയുകയാണ്, ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീരുന്നു. ഇതാണ് ആദ്യത്തെ സംഭവം. ഇതാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം ഒറ്റ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്നെത്താൻ നിഷ്കളങ്ക യാഗമായി ക്രൂശിൽ അർപ്പിച്ചു. ദെയർഫോർ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങിയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയേണ്ടിയും വരും. ഇതൊരു ഫ്യൂച്ചറിൽ കർത്താവ് വരുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യമാണ് കർത്താവ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ദൈവം എല്ലാറ്റിനെയും കാൽക്കീഴാക്കി എല്ലാവരും, ഈ ഭൂമിയിലുള്ള എല്ലാവരും, ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും എല്ലാം യേശു കർത്താവ് എന്ന് ഏറ്റുപറയേണ്ട ഒരു നാഴിക വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ദെയർഫോർ. രണ്ട് ദെയർഫോർ പറയുന്നുണ്ട്. ഒന്ന്, മേളത്തെ ദെയർഫോറിൽ യേശു ക്രിസ്തുവിനെ ദൈവം എന്തുകൊണ്ട് ഉയർത്തി എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അടുത്തത് ദെയർഫോർ എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെടുത്ത് പറയണം. ആദ്യം ഇതിന്റെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ അതിന്റെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ പറയാതെ അതിന്റെ ഒബീഡിയൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയത്തില്ല. എന്താണ് ക്രൂശിൽ നടന്നത്, എന്താണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതെന്താണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ദെയർഫോർ എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ തുടരുകയാണ്. അവിടെ വെച്ച് നിർത്തുകയല്ല, കുറെ തിയറിയൊക്കെ പറഞ്ഞു. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തുവിന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, യേശു ക്രിസ്തു തന്റെ ഇഷ്ടം ചെയ്തില്ല, യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അവനിൽ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്നല്ല പറയുന്ന അവിടെ. അതല്ല സുവിശേഷത്തിന്റെ മെസ്സേജ്. ദേർഫോർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാണ്, വായിച്ചു.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും.
അവിടെയാണ് രക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് മലയാളം ട്രാൻസ്ലേഷനിന്റെ റിയൽ അർത്ഥമല്ല കൊടുക്കുന്നത്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ദെൻ മൈ ബിലവഡ് ജസ്റ്റ് ആസ് യു ഹാവ് ഓൾവേസ് ഒബെയ്ഡ്. ഇവിടെ പറഞ്ഞ യേശു ക്രിസ്തു അനുസരിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല എന്റെ പ്രസൻസ് ഇല്ലാത്തപ്പോഴും. എന്ന് പറഞ്ഞ പോലെ പറയാണ്, ഞാനല്ല നിങ്ങളെ കൊണ്ട് കാര്യങ്ങളെ അനുസരിപ്പിക്കുന്നത്. ആരാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവിടെ പറഞ്ഞ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. നിങ്ങളുടെ സാൽവേഷൻ, യേശു ക്രിസ്തുവിൽ കൂടി നിങ്ങൾ രക്ഷിക്കപ്പെട്ട നിങ്ങൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവ് എന്ന് നിങ്ങളുടെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞ വ്യക്തികൾ, ഞാൻ അവരടുത്താണ് സംസാരിക്കുന്നത്. അല്ലാത്ത വ്യക്തികൾ ഒരിക്കൽ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയേണ്ടി വരുന്നൊരു സമയമുണ്ട്. രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾ, യേശുവിനെ ഈ ഭൂമിയിൽ വെച്ചിട്ട് കർത്താവ് എന്ന് ഏറ്റു പറയാത്ത വ്യക്തികൾ ഒരിക്കൽ കർത്താവ് എന്ന് ഏറ്റു പറയണ്ട, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞ വ്യക്തികളുടെ അടുത്ത് പറയാണ്, ദെയർഫോർ ബ്രദേഴ്സ്, സഹോദരന്മാരെ, നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എന്താണെന്നറിയാമോ, ഭയത്തോടും വിറയലോടും കൂടി നിങ്ങൾ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ നിങ്ങൾ ഒന്നാ സാൽവേഷനെ എന്തു ചെയ്യണം, വർക്കൌട്ട് ചെയ്യണം, വർക്കൌട്ട് ചെയ്യണം, വർക്കൌട്ട് ചെയ്യണം എന്ന് പറയും. ഈ വർക്കൌട്ടാണ് യഥാർത്ഥത്തിൽ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത്. ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടക്കേണ്ടത്. ഇതാണ് ഗോസ്പലിന്റെ തുടർച്ച. ഇതാണ് ക്രൂശിന്റെ രണ്ടാമത്തെ എഫക്ട്. അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കുകയാണ് 13-14 വാക്യങ്ങളിൽ.
ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്.
ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ടു വർക്ക് ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. പൗലോസ് പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ വർക്കൌട്ട് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് അറിയാമോ, യു വർക്കൌട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്നറിയാമോ, യു ആർ ബോൺ അഗെയിൻ. വെൻ യു ആർ ബോൺ അഗെയിൻ, ഇഫ് യു ആർ ബോൺ അഗെയിൻ, നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ പഴയ ഹൃദയം മാറ്റപ്പെട്ടു, നിങ്ങളുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു, ദൈവം വാസം ചെയ്തു, നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു വസിക്കുന്നു. അവൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് സംഭവിച്ചു അറിയാമോ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള വിൽ ആ പ്രേരണ തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഒരു വ്യക്തിയെ വീണ്ടും ജനിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതായത് ആദ്യത്തെ കാര്യം, നടക്കാത്തൊരു വ്യക്തിക്ക് കർത്താവിനെ ഫോളോ ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണ്? കാരണം അവന്റെ ഉള്ളിൽ ജീവനില്ല, അവന്റെ ഉള്ളിൽ കർത്താവ് വന്നിട്ടില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അവൻ വീണ്ടും ജനിച്ച വ്യക്തി, അവൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് അവന്റെ പഴയ ഹൃദയം മാറ്റപ്പെട്ടു എന്നും യേശു ക്രിസ്തു അവനിൽ വസിക്കുന്നു എന്നുള്ളതുമാണ്. അത് മനസ്സിലാക്കിയ വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്ത് ചെയ്യണം? അവൻ അവന്റെ സാൽവേഷൻ വർക്കൗട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അവന്റെ ജീവനെ കർത്താവിനെ ഏൽപ്പിക്കണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും തന്റെ പദ്ധതികളും തന്റെ പ്ലാനുകളും തന്റെ ഇഷ്ടങ്ങളും തന്റെ ഇന്റൻഷനും തന്റെ പേഴ്സണാലിറ്റി പോലും കർത്താവിന് സമർപ്പിച്ചിട്ട് കർത്താവിന് ഇഷ്ടം തിരിച്ചറിഞ്ഞ് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ദെൻ എന്ത് സംഭവിക്കുന്നു? അടുത്ത അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതാണ് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്.
വക്രതയും കോട്ടവുമുള്ള തലമുറകളുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ.
എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അടുത്ത വാക്യം, അവരുടെ ഇടയിൽ, അവരുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. കർത്താവ് പറഞ്ഞതിന്റെ കാര്യം എന്നറിയാമോ, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് അവന്റെ ഉള്ളിൽ ജീവൻ തന്നിട്ട് അവനെ ഈ ഒരു വക്രതയും കോട്ടവുമുള്ള ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളുടെയും നടുവിലേക്ക് അവനെ തിരിച്ചങ്ങോട്ട് അവനെ അന്നേരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുവരുന്ന കേളാതെ എളുപ്പമായിരുന്നു അല്ലേ? ഇല്ലെങ്കിൽ ഇവനെ ഇനി ഇവിടെ വക്രതവും കോട്ടവും ഉള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് എടുത്ത് വേറെവിടെയെങ്കിലും കൊണ്ടുവച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇത് രണ്ടും നടക്കുന്നില്ല എന്നാണല്ലോ പ്രശ്നം. എന്ത് സംഭവിക്കുന്നു? ഈ ഒരു വ്യക്തിയെ കർത്താവ് പുതിയ സൃഷ്ടിയാക്കിയിട്ട് വീണ്ടും ജനനത്തിൽ അവന്റെ ഉള്ളിൽ കർത്താവിന്റെ ജീവനെ കൊടുത്തിട്ട് ക്രൂശിൽ വെച്ചിട്ട് അവന്റെ പഴയ മനുഷ്യൻ കുറിശിക്കപ്പെട്ട വ്യക്തി, കർത്താവിനോടുകൂടി സ്നാനമേറ്റ വ്യക്തി, അത് ജലത്തിൽ റെപ്രസെന്റ് ചെയ്ത വ്യക്തി, അവനെ ദൈവവിടെ ആക്കുന്നതെന്നറിയാമോ? അവനെ ദൈവസഭയിൽ അല്ല ആക്കുന്നത്, എവിടെ ആക്കുന്നത്? അവൻ ജീവിച്ചിരുന്ന അതേ വക്രതയും കോട്ടവും ഉള്ള തലമുറയിലോട്ട് തന്നെ വിടുകയാണ്. അവന്റെ സാഹചര്യങ്ങൾ മാറുന്നില്ല, അവന്റെ ഓഫീസ് മാറുന്നില്ല, അവൻ ഇടപെടുന്ന വ്യക്തികൾ മാറുന്നില്ല. ഈ അവരെല്ലാം എങ്ങനെയുള്ളവരാ? അവരെല്ലാം എങ്ങനെയുള്ളവരാ? സ്ട്രെയിറ്റ് ആൾക്കാരാണ്. അവരെല്ലാം വക്രതയും കോട്ടവും ഉള്ളവരാണ്. ക്രൂക്കഡ്, ക്രൂക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ വ്യക്തികളാണെന്നാണ് അർത്ഥം. അവരുടെ നടുവിലേക്ക് ഒരു വ്യക്തിയെ വിടുകയാണ്. എന്തിനാണെന്നറിയാമോ? എങ്ങനെ നീക്കാനായിട്ട്? അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് ആണ്, അല്ല, എങ്ങനെ എഴുതിയിരിക്കുന്നത്? ആ പ്രമാണിച്ചുകൊണ്ട്, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. യു പ്രൂവ് യുവർ സെൽഫ് ബ്ലെയിംലെസ് ആൻഡ് ഇന്നസെന്റ് ചിൽഡ്രൻ ഓഫ് ഗോഡ് എബവ് റിപ്രോച്ച് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ക്രൂക്കഡ് ആൻഡ് പെർവേഴ്സ് ജനറേഷൻ എമംഗ് യു യു അപ്പിയർ എസ് ലൈറ്റ് ഇൻ ദ വേൾഡ്. അവിടെ പറയാണ്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പ്രവചിക്കും. അതെന്ത് സംഭവിക്കുമെന്നറിയാം? ഒരു വ്യക്തി യഥാർത്ഥത്തിൽ കർത്താവിന്റെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവൻ ആ ഇരുട്ടത്ത് ലോകത്തിൽ ജ്യോതിഷനെ പോലെ പ്രവചിക്കും. അങ്ങനെ ചെയ്താൽ കർത്താവ് പൗലോസ് പറയാണ്, ഇങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല. എന്നിട്ട് പൗലോസ് പറയാണ്, ഞാൻ ഓടിയതിന്റെയും അധ്വാനിച്ചതിന്റെയും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് കുറെ ആൾക്കാരെ ഇവിടുന്ന് സ്വർഗത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതല്ല. കുറെ ആൾക്കാരെ എങ്ങനെയെങ്കിലും ക്ലീൻ ചെയ്ത് സ്വർഗത്തിൽ കുറെ ആൾക്കാരെ കയറ്റുക എന്നുള്ളതല്ല പൗലോസിന്റെ ഉദ്ദേശം. പൗലോസ് പറയാണ്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആവരുത് എന്നറിയാമോ? കുറെ ആൾക്കാർ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, അവരുടെ നടുവിൽ യഥാർത്ഥത്തിൽ വെളിച്ചമായിട്ട് ശോഭിക്കാം. ഇതിന് ആണ് കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഇനിയും ക്രൂശിക്കുക എന്നുള്ളതല്ല, നമ്മുടെ പഴയ സ്വഭാവം നന്നാക്കിയെടുക്കുക എന്നുള്ളതല്ല. ഇതെല്ലാം യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തു. ഹി ഡിസാംഡ് ദ സാറ്റൻ. പിശാചിന്റെ പവർ യേശു ക്രിസ്തു തകർത്തു. അതിന് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നതുമല്ലായിരുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ, അതാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാഞ്ഞതിനെ സാധിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന്റെ ജടത്തിൽ ശിക്ഷ വിധിച്ചു. എന്നിട്ട് പറയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ നീതി നിവൃത്തിയാവാൻ തന്നെ. റോമാലേഖനം 8-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. എന്താണെന്നറിയാമോ? നമുക്ക് കഴിയാതിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. ആ കഴിയാതിരുന്ന കാര്യത്തെ യേശു ക്രിസ്തു ക്രൂസിൽ ചെയ്തു. പാപത്തിന്റെ യോക്കിനെ തകർത്തിട്ട് നമ്മളെ ഫ്രീ ആക്കിയിട്ട് കർത്താവിന്റെ ക്രൂശ് എടുക്കാനായിട്ട് നമ്മളെ പറയുകയാണ്. എന്നാൽ ആ ക്രൂശ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു വില കൊടുക്കേണ്ടി വരും. ആദ്യത്തേത് യേശു ക്രിസ്തു ചെയ്തു തീർത്താണ്. ആ വിലയെപ്പറ്റിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ സർവലോകവും നേടിയാലും തന്റെ ആത്മാവിനെ, ഇല്ലെങ്കിൽ തന്റെ സോളിനെ, തന്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവൻ എന്ത് പറയും? ആ വിലയെപ്പറ്റി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേ കാര്യം തന്നെ യേശു ക്രിസ്തു പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ.
അത്രയുമല്ല, ഞങ്ങൾക്കും,
ലൂക്കോസിന്റെ സുവിശേഷം 16-ാണോ? സോറി, 14:25-26 വാക്യങ്ങൾ. ലൂക്കോസ് 14:25-26 വാക്യം.
ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല.
ഇവിടെ കർത്താവിനെ ഫോളോ ചെയ്യുന്ന വലിയൊരു ക്രൗഡ് വന്നപ്പോൾ കർത്താവ് തിരിഞ്ഞിട്ട് പറയാണ് ചില കണ്ടീഷൻസ്. എന്തിനുള്ള കണ്ടീഷൻ? രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ അല്ലേ പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, സാൽവേഷന്റെ കണ്ടീഷനല്ല, ഫോളോ ചെയ്യുന്നതിന്റെ കണ്ടീഷനാ പറയുന്നത്. ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത് അതിനുള്ള കണ്ടീഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദേർ ഈസ് എ കണ്ടീഷൻ, അത് പറഞ്ഞിട്ട് തന്നെയാണ് കർത്താവ് വിളിക്കുന്നത്. രക്ഷയ്ക്കുള്ള കണ്ടീഷനല്ല അത്. ക്രൂശിൽ കർത്താവ് ചെയ്തുവെങ്കിൽ, തുടർച്ചയായി കർത്താവിനെ ഫോളോ ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കുകയും ചെയ്യാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ദേർ ഇസ് എ പ്രൈസ്, ഒരു വില കൊടുക്കാനായിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് അടുത്ത വാക്യത്തിൽ പറയാണ് ആ വില കണക്ക് കൂട്ടിയിട്ട് കർത്താവിനെ ഫോളോ ചെയ്താൽ മതി. എന്നിട്ട് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരുവൻ ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് കൂട്ടുകയില്ല. അന്നേരം കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ ഫോളോ ചെയ്യുവാനായിട്ടൊരു വിലയുണ്ട്. ആ വിലയെന്ന് പറയുന്നത് നിന്റെ സോൾ ലൈഫ് തന്നെയാണ് കർത്താവ് ചോദിക്കുന്നത്. എന്താണെന്നറിയാമോ, നിന്റെ പ്ലാനുകളും പദ്ധതികളും മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും നടുവിൽ ക്രൂശ് കടന്നു വരും എന്ന് ഓർത്തുകൊണ്ട് വേണം ഈ ജീവിതത്തിലേക്ക് കടക്കാനെന്നാ പറയുന്നത്. അതുതന്നെയാണ് ഗോസ്പലിന്റെ കണ്ടിന്യൂഷൻ. എല്ലാ കാര്യങ്ങളുടെയും നടുക്ക് ക്രൂശ് കടക്കും. എല്ലാത്തിന്റെ നടുക്കേക്ക് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാനായിട്ട് ഒരുവൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. അവിടെ വെച്ച് ലോകവും ദൈവത്തിന്റെ ഇഷ്ടവും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവും. അവിടെ വെച്ച് ഒരുവൻ മനസ്സ് പുതുക്കി ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയണമെന്ന് രൂപാന്തരപ്പെടേണ്ടി വരും. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ അതിൽ പറഞ്ഞു, നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 12:1 മുതൽ 2 വരെ വാക്യങ്ങൾ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നതാണ്.
സഹോദരന്മാരെ, ഞാൻ
അതുകൊണ്ട് സഹോദരന്മാരെ എന്നാണ് ഇംഗ്ലീഷിൽ വായിച്ചു. ദൈവത്തിന്റെ
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക.
പ്ലീസിംഗ് ടു ഗോഡ്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കണം. നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾക്ക് ദൈവത്തിന് പ്രസാദമായി അർപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വേറൊരു കാര്യം ചെയ്യും ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് പ്രസാദകരമായിട്ട് സമർപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്താണ് അതിന് മുമ്പിൽ അതിന്റെ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിന് അനുരൂപമായ, ഈ ലോകത്തിന്റെ ചിന്താഗതികളാൽ കറപ്റ്റഡായ, ഈ ലോകത്തിന്റെ പ്രയോറിറ്റികളും ഈ ലോകത്തിന്റെ എല്ലാ പ്രിൻസിപ്പിളാലും നിയന്ത്രിക്കപ്പെട്ട കറപ്റ്റഡായ ഒരു സോൾ നിലക്കൊണ്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും. കാരണം FSA ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 2 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ മുമ്പേ ഇതിനെയൊക്കെയായിരുന്നു അനുസരിച്ച് നടന്നത്. നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയായിരുന്നു അനുസരിച്ച് നടന്നത്. നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ പ്രിൻസിപ്പിളിലായിരുന്നു അനുസരിച്ച് നടന്നത്. ഈ ലോകത്തിന്റെ സിസ്റ്റമായിരുന്നു നിങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അതിന്റെ പുറകിലുള്ള പിശാചായിരുന്നു നിങ്ങളുടെ അധിപതി. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ആ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് ആദ്യത്തെ സുവിശേഷ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ തന്നെ രക്ഷിക്കപ്പെടുക എന്നുള്ളതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു. അത് കേട്ടവരാണ് സ്നാനപ്പെട്ടത്. സത്യത്തിൽ നിങ്ങളുടെ സുവിശേഷത്തിന്റെ, ഞാനതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇതിന് രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് വന്നു, സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പാക്കേജ് അല്ല, രണ്ടും കൂടി ചേർത്തിട്ടാണ് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത്. കാരണം കർത്താവിന് അറിയാമായിരുന്നു ഇറ്റ്സ് എ പാത്ത് ഓഫ് ക്രോസ്. നേരെ കർത്താവ് പറഞ്ഞിരിക്കുക പറയാണ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റോമാലൻ 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം കണ്ടെത്തേണ്ടതിന്, തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരണം. യേശുക്രിസ്തു എന്താ ചെയ്തത്? യേശുക്രിസ്തുവിന്റെ മനസ്സിൽ കറപ്ഷനേ ഇല്ലായിരുന്നു. ഈ ലോകത്തിന്റെ കറപ്ഷൻ ഒട്ടുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നിൽ ഒരു കാര്യവുമില്ല. എങ്കിൽ പോലും യേശുക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം ഓരോ സ്റ്റെപ്പിലും അനുസരിച്ച് ചെയ്തു. എന്നാൽ നമ്മൾ എന്തുണ്ടെന്നറിയാമോ, നമ്മൾ ഈ ലോകത്തിന്റെ സിസ്റ്റത്താൽ കറപ്റ്റഡാണ് മനസ്സ്. അത് രൂപാന്തരപ്പെടണം. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നിങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങൾ യു നീഡ് ടു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. ഇതിനെയാണ് ബൈബിൾ പറയുന്ന ശുദ്ധീകരണം എന്ന് പറഞ്ഞു. ഇതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഈ സാങ്ക്ടിഫിക്കേഷൻ കൂടാതെ ഒരൊറ്റ വ്യക്തിയും കർത്താവിനെ കാണുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ. ഇതിൽ ചിലർ വിചാരിക്കുകയാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല, ആവശ്യമില്ലെങ്കിൽ കർത്താവിനെ കാണുകയില്ല. ഞാൻ ബൈബിളിലെ വാക്യങ്ങളാണ് ഞാൻ വാക്യം എടുക്കുന്നത്, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അന്നേരം ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടക്കുന്നത്. അന്നേരം ഇങ്ങനെ നടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഫിലിപ്പലേഖനത്തിൽ വായിച്ചത്. ഫിലിപ്പലേഖനത്തിൽ ആ വാക്യത്തിൽ തുടർച്ചയായിട്ട് വരുമ്പോൾ പറയാണ്, ഇച്ഛിക്ക എന്നതും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് പ്രവർത്തിക്കുകയാണ്, ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. അന്നേരം കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ അവൻ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവനൊരു പ്രകാശമായിട്ട് ചൂടിക്കും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ വക്രതയും കോട്ടവുമുള്ളവരായിട്ട്, ഒരു വ്യത്യാസവുമില്ലാത്തവരായിട്ട്, രക്ഷിക്കപ്പെട്ടവരെന്ന പേര് മാത്രമുള്ളവരായി അവർ ജീവിക്കും. ഈ രണ്ടാമത്തെ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം നടക്കുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സോളിലെടുത്ത് ദൈവമിടപെടുന്നത്? ഞാൻ പറയട്ടെ, ക്രൂശ് നിങ്ങളുടെ ജഡത്തെ ടച്ച് ചെയ്യുമ്പോൾ, ക്രൂശ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ക്രൂശിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കുമ്പോൾ, ഇറ്റ് വിൽ ഒഫൻഡ് പീപ്പിൾ. അതുകൊണ്ടാണ് ക്രൂശിന്റെ വചനം ഇടർച്ചയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രൂശിന്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് ആൾക്കാർ വിട്ടുപോകുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ആദ്യമായിട്ട് തന്റെ മാംസം തിന്നുകയും തന്റെ രക്തം കുടിക്കുകയും ചെയ്യാനായിട്ട് അല്ലാത്തവന് അവന്റെ ഉള്ളിൽ ജീവനില്ല എന്ന് പറഞ്ഞ ആ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു, ഇത് കഠിന വാക്ക്, ഇവന്റെ കൂടെ നടന്നാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞ് വിട്ടുപോയത്. ഇന്നും ക്രൂശിന്റെ വചനം ഒഫൻസീവ് ആണ്, അത് പ്രസംഗിക്കുന്ന വ്യക്തികളും ഒഫൻസീവ് ആണ്. അത് ഒഴിവാക്കിയാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും, അതോടുകൂടി പക്ഷെ ദൈവത്തിന്റെ ദാസനാകാനായിട്ട് കഴിയത്തില്ല. അതാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ദാസനാവുക. അങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തി ക്രൂശിനെ പറ്റി തന്നെ, ആദ്യത്തേതല്ല തുടർച്ചയായിട്ടുള്ള കാര്യത്തിനെ പറ്റി തന്നെ തുടർച്ചയായിട്ട് പറയുകയും ചെയ്യും, അത് ആൾക്കാരെ ഒഫൻഡ് ചെയ്യുകയും ചെയ്യും. ചില ആൾക്കാർ മുറിപ്പെടും, ചില ആൾക്കാർ ചിലപ്പോൾ വിട്ടുപോകും, പക്ഷെ ക്രൂശിന്റെ വചനം അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. എന്നാൽ അത് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് അത് രക്ഷയാണ്. എന്താണെന്നറിയാമോ? അത് അവരുടെ ജീവിതത്തിൽ അവരെ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് വിടുവിക്കുന്ന ശക്തിയാണ് ക്രൂശിന്റെ വചനം. അതാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, അവന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ എന്തായി തീരുന്നു അറിയാമോ? അവൻ ദൈവ സഭയുടെ ഭാഗമായി തീരും. പല രീതിയിൽ ദൈവം അവന്റെ അടുത്ത് ഇടപെടാൻ, അവന്റെ ജഡത്തെ ടച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അത് ഒന്നാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ വീണ്ടും ജനിച്ചൊരു വ്യക്തിയെ കൺവിക്റ്റ് ചെയ്യും. അവൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ അവന്റെ അടുത്ത് ദൈവം പറയും, അത് പാപമാണോ പുണ്യമാണോ എന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ അടുത്ത് പറയും, ദിസ് ഈസ് നോട്ട് മൈ വിൽ. അത് ആരൊക്കെ ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ടോ ഇവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, ദൈവം പറയും, ദിസ് ഈസ് നോട്ട് മൈ വിൽ ഇൻ യുവർ ലൈഫ് എന്ന് പറയും. ദൈവത്തെ അനുസരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതം. എന്നാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? പലരും രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവവചനത്തെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ റിജക്ട് ചെയ്യുകയും പരിശുദ്ധാത്മാവിനെ ഞെരിക്കുകയും സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ചെറിയ സ്വരം അവന് കേൾക്കാൻ കഴിയാതെ വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? സെക്കൻഡ് സ്റ്റെപ്പിൽ അവരുടെ ദൈവം വചനത്തിൽ കൂടി ഇടപെടും. എബ്രായ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ.
മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്.
ഓക്കെ, അതിനു മുമ്പ് എബ്രായ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ വാക്യങ്ങൾ.
ദൈവത്തിന്റെ വചനം
അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ വചനം
ജീവനും
ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കുന്നവരെ തുളച്ചിരുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും. ഇംഗ്ലീഷിൽ ഇങ്ങനെ ആയിരിക്കുന്നത്, ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിംഗ് ആൻഡ് ആക്റ്റീവ് ആൻഡ് ഷാർപ്പർ ദാൻ എനി ടു എഡ്ജ് സോഡ് ആൻഡ് പിയേഴ്സിംഗ് ദ ഡിവിഷൻ ഓഫ് സോൾ ആൻഡ് സ്പിരിറ്റ് and both joints and marrow and able to judge the thoughts and intentions of heart. എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദൈവസഭയിൽ വരുമ്പോൾ അവന്റെ ചിന്തകളെ, അവന്റെ ഇന്റൻഷൻസിനെ വരെ ദൈവത്തിന്റെ വചനം ടച്ച് ചെയ്യാൻ തുടങ്ങും. അവന്റെ ജഡത്തെ ദൈവത്തിന്റെ വചനം, ക്രൂശിന്റെ വചനം ടച്ച് ചെയ്യാൻ തുടങ്ങും. അവന്റെ സോളിഷ് ആക്ടിവിറ്റീസിനെ, അവന്റെ പ്ലാനുകളും പദ്ധതികളും ദൈവത്തിന്റെ പ്രകാരമല്ല എന്നും, നീ നടക്കേണ്ടത് ഈ വഴിയിലല്ല എന്നുള്ളതും ദൈവത്തിന്റെ വചനം അവനെ കൺവിക്ട് ചെയ്യും. അത് അവൻ റിസീവ് ചെയ്ത സെക്കൻഡ് സ്റ്റേജിൽ അത് റിസീവ് ചെയ്താൽ കർത്താവിന്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിട്ടെല്ലാം കടക്കുന്നതെന്നും, ദൈവത്തിന്റെ മുമ്പിൽ യു ആർ ബെയർ ആൻഡ് ഓപ്പൺ എന്ന് മനസ്സിലാക്കി കർത്താവിന് മുമ്പിൽ മാനസാന്തരപ്പെട്ടാൽ അപ്പോഴെങ്കിലും നടക്കും. അന്നേരം ദൈവസഭയിലാണ് ഇത് നടക്കുന്നത്, കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. രണ്ടാമത് ദൈവ സാഹചര്യങ്ങളിൽ കൂടി ഇടപെടും, സഹോദരന്മാരിൽ കൂടി ഇടപെടും. അന്നേരം ഒരു വ്യക്തി കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുമ്പോൾ ഇതെല്ലാം അവന്റെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടക്കും. പക്ഷേ ഇഫ് ഹി റിജക്ട് ആൻഡ് റെസിസ്റ്റ്, അവന്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവൻ നിലത്ത് വീണ് ചാകാത്ത ഒരു ഗോതമ്പ് മണിയായിട്ട്, ഒറ്റയാനായിട്ട് അവനോടിരിക്കും. ഇനി ചിലപ്പോൾ അവൻ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അടുത്ത ഒരു ഡീലിംഗിന്റെ കാര്യം ചെയ്യുന്നതാണ്. ഇബ്രായ ലേഖനം 12:5
മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്.
രണ്ടാമത് കർത്താവ് ദൈവവചനത്തിൽ കൂടി പറയുന്നത് കഴിഞ്ഞിട്ട് അവൻ ഡിസിപ്ലിൻ ചെയ്യാനായിട്ടും ശാസിക്കാനായിട്ടും തുടങ്ങുകയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക്. അത് ചിലപ്പോൾ വ്യക്തികൾ കൂടി ആയിരിക്കാം, അത് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾ ഡയറക്റ്റ് ഇടപെടേണ്ടി വരികയാണ്, ദൈവത്തിന്റെ ഡിസിപ്ലിൻ വരാൻ പോവുകയാണ്. അയാൾക്ക് അവളത്തായിട്ട് വെച്ചു,
കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനമാണ്.
കർത്താവ് വീണ്ടും ഡീൽ ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളുടെ എവിടേക്കാണ് ഇത് പ്രശ്നം വരുന്ന അറിയാമോ? ഒരു മനുഷ്യൻ അവന്റെ സോളിനെ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അവന്റെ ഇഷ്ടത്തിന്, അവന്റെ പ്ലാനുകൾക്ക്, അവന്റെ ഇഷ്ടത്തിന്, അവന്റെ ഇന്റൻഷന്, എല്ലാ കാര്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനം ഇതിന്റെ അടക്കേക്ക് വരികയാണ്. ദൈവം കാണിച്ചു തരികയാണ്, ഇതല്ല ദൈവത്തിന്റെ പ്ലാൻ. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നീ ഇങ്ങനെ വക്രനും കോട്ടമുള്ളവനായിട്ട് ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് കാണിച്ചിരിക്കുകയാണ്. എന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, മുമ്പോട്ട് പോകുമ്പോൾ പറയാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഇത് ചെയ്യുന്നത്. 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവർ ശിക്ഷിച്ചത് ഏറെക്കാലം തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാങ്ക്ടിഫിക്കേഷൻ നടക്കണം എന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം ഇടപെടുന്നത്. അതുകൊണ്ടാണ് വ്യക്തികൾ നിങ്ങളുടെ ചിലപ്പോൾ ഇടപെടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കറക്ഷൻ വേണ്ടി വരുന്നത്. പക്ഷെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് എന്താണെന്നറിയാം? ആൾക്കാർക്ക് പാട്ടുപാടാൻ ഇഷ്ടമാണ്, ആൾക്കാർക്ക് നല്ല പ്രസംഗം കേൾക്കാനും ഇഷ്ടമാണ്. എന്താ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്? ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കറക്ഷനാണ്. ആർക്കും, നമുക്ക് ആർക്കും ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ ജഡത്തെ പ്രിസർവ് ചെയ്യണം, നമുക്ക് നമ്മുടെ സോളിനെ പ്രിസർവ് ചെയ്യണം. എന്റെ ഇഷ്ടം എല്ലാം പ്രിസർവ് ചെയ്ത് എനിക്ക് സ്വർഗത്തിൽ പോകണം. ഇതിന്റെ ഇടയ്ക്കായിട്ട് ദൈവത്തിന്റെ വചനമോ കറക്ഷനോ കയറി വരുമ്പോൾ ഐ റെസിസ്റ്റ്, ഞാൻ എതിർക്കും. ദൈവത്തിന്റെ വചനത്തോട് എതിർക്കും, അത് പ്രസംഗിക്കുന്ന വ്യക്തികളുടെ അടുത്തും എതിർക്കും. ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആർക്ക് നഷ്ടം? എന്ത് സംഭവിക്കുന്നു? ഒരു വ്യക്തി ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കാതെ പോകുന്നു. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ് അതിന്റെ വിശുദ്ധീകരണം. അതുകൊണ്ട് കൊണ്ടിരിക്കുന്നത് ശുദ്ധീകരണം പ്രാപിക്കാതെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ഒരു വ്യക്തിയും ദൈവത്തെ കാണുകയില്ല. ഒരു വ്യക്തി ദൈവത്തിന്റെ കറക്ഷനോട് റിജക്ട് ചെയ്യുമ്പോൾ, ദൈവവചനത്തോട് റിബല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവന്റെ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അടുത്തത് അവൻ ദൈവ കൃപ വിട്ട് പിന്മാറുകയും കയ്പുള്ള വേര് മുളയ്ക്കുകയും കലക്കമുണ്ടാക്കുകയും അനേകരെ മല്ലപ്പെടുത്താനായിട്ട് നീരുകയും ചെയ്യും. ഞാൻ ഈ പറയുന്നതെല്ലാം ദൈവവചനത്തിലെ അതേ കാര്യം ഞാൻ നിങ്ങളത് പറയാം. ഒരു വ്യക്തി ക്രൂശിന്റെ തുടർച്ചയായിട്ടുള്ള വർക്കിനെ റിജക്ട് ചെയ്താൽ, ദൈവവചനത്തെയും ദൈവത്തിന്റെ കറക്ഷനെയും നിങ്ങളുടെ ജഡത്തെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ദൈവവചനം വരുമ്പോൾ, നിങ്ങൾക്കതിനെയെല്ലാം പ്രിസർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജീവിക്കണം എന്നാഗ്രഹിച്ച് നിങ്ങൾ അതിനെ റിജക്ട് ചെയ്യുമ്പോൾ അതിന്റെ എൻഡ് റിസൾട്ടാണ് സംഭവിക്കുന്നത്. നിങ്ങളെ ദൈവം പിന്നെ ശിക്ഷിക്കാനും വരത്തില്ല, ദൈവം നിങ്ങളെ പിന്നെ കറക്റ്റ് ചെയ്യാനായിട്ടും വരത്തില്ല, നിങ്ങളുടെ അടുത്ത് ദൈവദാസന്മാർ പോലും ചിലവും വരത്തില്ല. കാരണം നിങ്ങൾ മെസ്സേജ് കൊടുക്കുകയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി കറക്റ്റഡ്, ഡോണ്ട് കം നിയർ എന്നുള്ളത്. ദൈവം തന്നെ പുറകോട്ട് പോകും. എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതിന്റെ എൻഡ് റിസൾട്ട്, വിശുദ്ധീകരണം നടക്കുന്നതിന് പകരം കയ്പുള്ള വേര് മുളയ്ക്കുക, ദൈവകൃപ വിട്ട് പിന്മാറുക, കയ്പുള്ള വേര് മുളക്കി മുളച്ച് കലക്കമുണ്ടായി അനേകർ അതിനെ അർദ്ദേശം മല്ലപ്പെടുകയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഒരുവൻ അതുപോലെ ചെയ്തു, അവനെ പോലെ ആയിത്തീരാനായിട്ട് ആകരുത് എന്നുള്ളൊരു വാണിംഗ് പറയാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ആൾക്കാർക്ക് ദൈവം കറക്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല, കറക്ഷൻ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ആൾക്കാർക്ക് ചർച്ചിൽ എന്താണ് വരുന്നത്? ആൾക്കാർ പലരും നല്ല പാട്ടുപാടാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്, നല്ല മ്യൂസിക് ആൾക്കാർക്ക് ഇഷ്ടമാണ്, ഇതെല്ലാം നല്ലതാണ്. നല്ല പ്രസംഗം ആൾക്കാർക്ക് ഇഷ്ടമാണ്, പ്രസംഗം കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടം. ഇഷ്ടമില്ലാത്ത ആരാള? ചില പറയണം നല്ല പ്രസംഗം കേൾക്കാനായിട്ട്. പക്ഷെ ദൈവസഭയുടെ പർപ്പസ് ഇതല്ല. ദൈവസഭയുടെ പർപ്പസ് നല്ല പ്രസംഗം പ്രസംഗിക്കുക എന്നുള്ളതല്ല, നല്ല പാട്ട് പാടുക എന്നുള്ളതല്ല, നല്ല വർഷിപ്പ് ചെയ്യുക എന്നുള്ളതല്ല. ഇതെല്ലാം പാർട്ടാണെങ്കിലും അതിന്റെ പ്രൈമറി ഉദ്ദേശം എന്നുള്ളത്. ക്രൂസിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ പ്രവൃത്തി ചെയ്യണമെന്നുള്ളതും ക്രൂസ് അതിന്റെ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവൻ നിലത്ത് വീണ് ചാകാനായിട്ട് തയ്യാറാവും. അവൻ ക്രൂസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ അവനൊരു ദൈവ സഭയുടെ ദൈവ ശരീരത്തിന്റെ ഭാഗമായി തീരാനായിട്ട് വരും. അങ്ങനെയാണ് കർത്താവിന്റെ ഇഷ്ടം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. എന്നാൽ കർത്താവ് പറയാണ്, ഇതിന്റെ ഇടയ്ക്ക് ചില വ്യക്തികൾ തന്റെ ജീവനെ രക്ഷിപ്പാൻ ശ്രമിക്കും, തന്റെ ജീവനെ പ്രിസേർവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചത്. എന്താണ് അവർക്ക്? They wanted to preserve their life. തന്റെ സോളിഷ് ലൈഫിനെ പ്രിസേർവ് ചെയ്ത് വെക്കാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. അവൻ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവൻ ദൈവസഭയുടെ ഭാഗമാവാനായിട്ട് ആ വ്യക്തി കഴിയത്തില്ല. ആ കൂട്ടത്തിലൊക്കെ വന്നിരിക്കാനായിട്ട് കഴിയും. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാത്ത വ്യക്തികളുണ്ട്. People are getting offended when they are corrected. ദൈവവചനത്തോടും ആൾക്കാരുടെത്തും റിബല് ചെയ്യുന്ന, ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അവർക്ക് ദൈവസഭയുടെ ബോഡിയുടെ പാട്ടാവാൻ കഴിയത്തില്ല, ഒരു ബ്രെഡിന്റെ പാട്ടാവാൻ കഴിയത്തില്ല, ഒരു ബിൽഡിങ്ങിന്റെയും പാട്ടാവാനായിട്ട്. ഞാൻ ഇന്നും പറഞ്ഞിട്ടുണ്ട്, ദൈവസഭയെ പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് അർത്ഥത്തിലാണ്. ഒന്ന് ബ്രെഡ്, രണ്ട് ബിൽഡിംഗ്, ആൻഡ് ബോഡി. ഇതിന്റെ മൂന്നിലും ഒരു പാർട്ടല്ലാതെ ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് നിൽക്കാനായിട്ട് കഴിയും. ഒരുമിച്ച് പണിയപ്പെടുന്ന ഒരു ശരീരത്തിന്റെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് കഴിയും. നിലത്ത് വീണ് ചത്ത് അപ്പമായി തീരുന്ന ശരീരത്തിന്റെ അപ്പത്തിന്റെ ഭാഗമാകാതെ നിലത്ത് വീഴാത്ത ഗോതമ്പുണിയായിട്ട് നിൽക്കാനായിട്ട് കഴിയും. ഒരു കല്ലായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് കഴിയും. സംഭവം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറയാണ്, ആ വ്യക്തി ദൈവത്തിന്റെ ബോഡിയുടെ പാട്ടായ ചില ക്രൂശ് അതിന്റെ വർക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തില്ല. വ്യക്തിപരമായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കത്തില്ല, സാങ്ക്ടിഫിക്കേഷൻ നടക്കത്തില്ല, കർത്താവിനോട് ആ വ്യക്തിക്ക് അനുരൂപമാവാനായിട്ട് കഴിയത്തില്ല. രണ്ടാമത്തെ പാട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാൻ കഴിയത്തില്ല. എന്റെ ഒരു പോസിബിൾ, അതിന്റെ എൻഡ് റിസൾട്ട്, ഒരു പോസിബിലിറ്റി റവലേഷനിൽ കർത്താവ് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ ഒരു സഭയെപ്പറ്റി പറയുമ്പോൾ കർത്താവ് പറയാണ്, ലബോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, 15-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമാണ്. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. എങ്ങനെ ശീതവാനും അല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ ഞാൻ എന്റെ വയലിനോട്. എന്ത് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളെ അവിടുന്ന് പോന്നു, ഇപ്പുറത്ത് എത്തിയുമില്ല എന്നുള്ള അവസ്ഥയാണ്. ആദ്യത്തെ കാര്യം നടന്നു, വീണ്ടും ജനിച്ചോ ജനിച്ചോ വീണ്ടും ജനിച്ചു. ദൈവസഭയുടെ തരുന്ന ഒരു ദൂതാണിത്. വീണ്ടും ജനിച്ചോ എന്ന് ചോദിച്ചാൽ വീണ്ടും ജനിച്ചു. ക്രൂസ് അതിന്റെ ആദ്യത്തെ വർക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്തു. രണ്ടാമത്തെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവൻ ശീതവും അവനും അല്ല ഉഷ്ണവാനും അല്ലാത്ത രണ്ടിന്റെയും നടുക്കത്തെ പരുവത്തിൽ ഒരു വ്യക്തി ഇരിക്കുന്നു. കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ള വ്യക്തികൾ, നമ്മളൊരു ഒരു ഒരു സാധനം കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ അത് യഥാർത്ഥത്തിൽ അലിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് വൊമിറ്റ് ചെയ്യും. കർത്താവ് അതേ കാര്യമാണ് നിൽക്കുന്നത്, ഐ വിൽ വൊമിറ്റ് യു ഫ്രം മൈ മൗത്ത്. എന്നിട്ട് പറയണം, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞ് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും, നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഐ എം അഡ്വൈസിംഗ് യു ടു റിപ്പൻറ്റ്. നിന്റെ കണ്ണിനൊന്ന് കാഴ്ച കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ കാഴ്ചകളൊക്കെ ഒന്ന് ക്ലിയർ ആയാലും കൊള്ളാം. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഐ ഡിസിപ്ലിൻ. എവിടെയാണ് കർത്താവിന് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്? ഒരു വ്യക്തി ദൈവത്തിന് കീഴടങ്ങാതെ റിബല് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ, തന്റെ ജീവനെ പ്രിസേർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഉമിണുകളയാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് മാനസാന്തരപ്പെടുക. ഞാൻ സ്നേഹിക്കുന്നവരെ, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കും. ഞാൻ പറഞ്ഞത് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ദൈവസഭയിൽ ചർച്ചിൽ സഹോദരന്മാരുടെ ഇടയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം ചിലപ്പോൾ എക്സ്പോസ് ചെയ്യും, അവിടേക്ക് കറക്ഷൻ വരും, അവിടെയൊക്കെ നിങ്ങൾക്ക് ആൾക്കാരെ റിജക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ശ്രമിക്കാം. എൻഡ് റിസൾട്ട് എന്തായിത്തീരുമെന്ന് അറിയാമോ? നിങ്ങൾ ക്രൂശ് എടുക്കേണ്ടിയ വ്യക്തിയാകുന്നതിന് പകരം വേറൊരു കൂട്ടരായിത്തീരും. അതും ഫിലിപ്പ് ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 3:17-18 വാക്യം. പതിനേഴ് കാര്യത്തിൽ മേളത്തെ വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെല്ലാം വായിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് സമയമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും ഒക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന പൗലോസിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഡിസയർ പറഞ്ഞിട്ട് പറയാണ്, ഇങ്ങനെ ഈ ഒരു ആഗ്രഹത്തോടുകൂടി ഇങ്ങനെ കർത്താവിനെ ഫോളോ ചെയ്യുന്നവരെ കുറുക്കൊള്ളുവിൻ. എന്നിട്ട് പറയാണ്, കർത്താവേ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറുക്കൊള്ളുവിൻ. അന്നേരം പൗലോസ് പറയാണ്, കുറെ ആൾക്കാര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊരു മാതൃകയുണ്ട്. എന്താണ് ആ മാതൃക? ആ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ള തന്നെയാണ് ആ മാതൃക. ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ ഉണ്ട്, അവരെ മാതൃകയാക്കുക, അവരെ ഫോളോ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ അനുകരിപ്പിൻ എന്ന് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ് ആണ്, അതുകൊണ്ട് എന്നെ അനുകരിപ്പിൻ എന്നല്ല. കർത്താവ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു, അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് അനുകരിക്കാം. അതേപോലെ തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തികളുണ്ട്, അവരെയും ഫോളോ ചെയ്യുക. എന്നിട്ട് പറയാണ്, അടുത്ത വേറൊരു രീതിയിൽ നടക്കുന്നവരെ പറ്റി പറയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. എന്ത് സംഭവിക്കുന്നു അറിയാമോ? രക്ഷിക്കപ്പെട്ടിട്ടും ക്രൂശ് എടുക്കാൻ തയ്യാറല്ലാതെ ഭൂമി മനസ്സ് സെറ്റ് ചെയ്തിട്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കാതെ സോളിഷ് ലൈഫിനെ പ്രിസർവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഒരു വ്യക്തി മുമ്പോട്ട് പോവുകയാണ്. അവരുടെ ദൈവം ഈസ് ദർ അപ്പിറ്റൈറ്റ്, വയറ് എന്നുള്ള ഉയർന്നതിനേക്കാൾ ഉപരി അവരുടെ താല്പര്യങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ ദൈവം യേശു ക്രിസ്തു അല്ല, അവരുടെ ദൈവം അവരുടെ പ്ലാനുകളും പദ്ധതികളുമാണ്, അവരുടെ ഉദ്ദേശങ്ങളാണ്, അവരുടെ അപ്പിറ്റൈറ്റ് ആണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുകയാണ്. ലോക മനുഷ്യർ പോലും ലജ്ജയാണെന്ന് പറയുന്ന ചില കാര്യങ്ങൾ പോലും അവർക്ക് മാനത്തോടെ ചെയ്യാനായിട്ട് കഴിയുകയാണ്. എന്നിട്ട് പറയാണ്, അവർ ദേ ആർ ദ എനിമീസ് ഓഫ് ദ ക്രോസ്. പിന്നെ ഞാനെന്ത് പറഞ്ഞു എന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ രണ്ടാമത്തെ ഒരു പ്രോസസ്സ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടല്ല അപ്പോസ്തലന്മാർ പറയുന്നത്. എന്നാൽ അതൊരു വഴിയാണ്, അതിനൊരു വ്യക്തി തീരുമാനിച്ച് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തേ ഒക്കത്തുള്ളൂ. അതാണ് ക്രൂശിന്റെ രണ്ടാമത്തെ, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ എന്നെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ. യു നീഡ് ടു ഡിസൈഡ്. അവരുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം ഈ, ഞാൻ പറയട്ടെ, നമ്മുടെ സോളിനെ നശിപ്പിക്കാനായിട്ടല്ല ദൈവത്തിന്റെ ആഗ്രഹം, അതിനെ പ്രിസർവ് ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പഴയ മനുഷ്യനെ ദൈവം നശിപ്പിച്ചു, വീണ്ടും ജനിച്ചവരുടെ ജീവിതത്തിൽ. എന്നാൽ സോളിനെ കർത്താവിന് അതിന്റെ റിയൽ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരണം, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരണം, അതിന്റെ റൈറ്റ് പാത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ വിട്ടുകൊടുത്തേ ഒക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടമാണ് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഈ എക്സ്ചേഞ്ചിന് വീണ്ടും തയ്യാറാവും. ആദ്യത്തെ എക്സ്ചേഞ്ച് പോലെ തുടർച്ചയായ ഒരു എക്സ്ചേഞ്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുകയാണ്. അതാണ് എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെ ദൈവം തന്നേക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചേക്കാം, നിങ്ങളുടെ പ്ലാനുകൾ ചിലപ്പോൾ ദൈവം തകർക്കത്തില്ലായിരിക്കാം. പക്ഷെ ഇതെല്ലാം ക്രൂശിൽ കൂടി കടന്നുപോയെങ്കിലേ ഒക്കത്തുള്ളൂ. അതില്ലായെങ്കിൽ നിങ്ങൾക്ക് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് മാത്രമല്ല, ഇൻ ദി എൻഡ് യു വിൽ ബിക്കം ആൻ എനിമി ഓഫ് ദി ക്രോസ്. ദൈവത്തോട് റിബല് ചെയ്യുന്ന പിന്മാറ്റക്കാരാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ ഇന്റർ റിലേറ്റഡ് ആണ്. കർത്താവ് അതാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, എന്റെ ഞാനേറ്റ സ്നാനത്തിൽ നിങ്ങൾ പങ്കാളികളാകുക, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവവുമായിട്ട് നമുക്കൊരു പങ്കാളിത്തമുള്ളൂ, അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസഭയുടെ ഭാഗമായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് ഏറ്റ സ്നാനം എന്നുള്ളത് ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ച മരണമാണ്. ആ മരണത്തോട് ഞാൻ ഐഡന്റിഫൈ ചെയ്യപ്പെടുകയാണ്, ഞാൻ വീണ്ടും ജനിക്കുന്നത്. എന്റെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ട് ഞാൻ പുതിയൊരു സൃഷ്ടിയായിട്ട് ഉയർത്തി നിൽക്കുകയാണ്. അതിനുശേഷം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, എന്റെ ഞാൻ കുടിച്ച പാനപാത്രം പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ചെയ്ത ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വിശുദ്ധീകരണം നടക്കത്തുള്ളൂ, നമ്മൾ കർത്താവിനോട് അനുരൂപമാകത്തുള്ളൂ, കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.